മാതാപിതാക്കൾ എങ്ങനെയും ജീവിച്ചിട്ട് കുട്ടികൾ നല്ലവരായി വളരുമെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. കുട്ടികളുടെ മേലുള്ള സ്വാധീനം, അതെ, മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് മാതാവിനുള്ള സ്വാധീനം വളരെയാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
വഷളത്വത്തിലേക്ക് പോയിരിക്കുന്ന ഒരു തലമുറയുടെ ഉത്തരവാദിത്വം അതിനു മുൻപുള്ള തലമുറയാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സംഭവം ഇന്ന് നാം പഠിക്കുവാൻ പോകുകയാണ്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 9 അധ്യായം വരെയാണല്ലോ നാം കണ്ടുകഴിഞ്ഞത്. യേഹുവിൽ കൂടി ആഹാബിന്റെ ഗ്രഹത്തിന്മേലുള്ള ന്യായവിധി തുടരുന്നതായി 10 അധ്യായത്തിലും നാം കാണുന്നു. ഓർക്കണം, മാതാപിതാക്കൾ എങ്ങനെയും ജീവിച്ചിട്ട് കുട്ടികൾ നല്ലവരായി വളരുമെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. കുട്ടികളുടെ മേലുള്ള സ്വാധീനം, അതെ, മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് മാതാവിനുള്ള സ്വാധീനം വളരെയാണ്. 10 അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ, 2 രാജാക്കന്മാർ 10 അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്. ആഹാബിന് ശമരിയിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹു ഇസ്രായേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിന്റെ പുത്രപാലകന്മാർക്കും ശമരിയിലേക്ക് എഴുത്തുകളെ എഴുതി അയച്ചതെന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടല്ലോ. ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവന്റെ അപ്പന്റെ സിംഹാസനത്തിലിരുത്തി നിങ്ങളുടെ യജമാനന്റെ ഗ്രഹത്തിനുവേണ്ടി യുദ്ധം ചെയ്യുവിൻ. ഇസ്രായേലിന്റെ സിംഹാസനത്തിനുവേണ്ടി യുദ്ധം ചെയ്യുവാൻ യേഹു ആഹാബിന്റെ പുത്രന്മാർക്ക് അവസരം നൽകുന്നു. 70 പേരിൽ ഒരുത്തൻ പോലും യേഹുവിനോട് എതിരിടുവാൻ തയ്യാറായില്ല. തുടർന്ന് ഇസ്രായേലിലെ മൂപ്പന്മാർ ആഹാബിന്റെ പുത്രന്മാരെ സംഹരിച്ച ശേഷം യേഹുവിനോടുള്ള തങ്ങളുടെ താൽപര്യം പ്രകടമാക്കുന്നതാണ് 11 വാക്യത്തിൽ നാം വായിക്കുന്നത്. വളരെ വളരെ ശോചനീയമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ 10 അധ്യായത്തിൽ നാം കാണുന്നത്. അങ്ങനെ യേഹു ഇസ്രായേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവന്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. യഹൂദ രാജവംശത്തിലെ ആളുകളെയും യേഹു സംഹരിക്കുന്നു. 10 അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ആഹാബ് ഗ്രഹത്തെ കൈകാര്യം ചെയ്ത ശേഷം യേഹു ശമരിയിൽ രാജ്യഭാരം ഏൽക്കുവാൻ പോവുകയാകുന്നു. അഹസ്യാവിന്റെ പുത്രന്മാരും സഹോദരങ്ങളുമായ 42 പേരെ കണ്ടിട്ട് അവരെയും യേഹു കൊന്നു. എന്നാൽ അവരിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. അവൻ ശൌലിന്റെ ഗ്രഹത്തിൽപ്പെട്ട ഒരു പിൻഗാമിയായിരുന്നു. 15 വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പൻ വരുന്ന രേഖാബിന്റെ മകനായ യോനാദാബിനെ കണ്ട് വന്ദനം ചെയ്ത് അവനോട്, എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതുപോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈതരിക, അവൻ കൈകൊടുത്തു. അവൻ അവനെ തന്റെ രഥത്തിൽ കയറ്റി. യേഹു ശമരിയിലേക്കുള്ള വഴിയിൽ രേഖാബിന്റെ മകനായ യോനാദാബിനെ കണ്ടു. നീ ഒരു സ്നേഹിതനോ ശത്രുവോ എന്ന് യേഹു അവനോട് ചോദിക്കുന്നു. യോനാദാബ് ഒരു വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. അവൻ ആഹാബിനെതിരായുള്ള യേഹുവിന്റെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടനായിരുന്നു എന്ന് തോന്നുന്നു. അവൻ യേഹുവിനോടൊപ്പം രഥത്തിൽ കയറുകയാണ് ചെയ്തത്. അതിന് തന്റെ സഹായം യേഹുവിന് അവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. യേഹു ബാലിന്റെ ആരാധകരെ നിർമൂലനാശം ചെയ്യുന്നതാണ് തുടർന്ന് നാം വായിക്കുന്നത്. 10 അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യങ്ങളിൽ. ഞാൻ ആ ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് യേഹു ബാലിന്റെ പ്രവാചകന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് കൂട്ടിവരുത്തി. ബാലിനെ ആരാധിക്കുക എന്ന ഉദ്ദേശം യേഹുവിനില്ലായിരുന്നു. പ്രവാചകന്മാർ കൂടി വന്നപ്പോൾ അവൻ അവരെ കൊന്നുകളഞ്ഞു. യേഹു യെരോബെയാമിന്റെ പാപം പിന്തുടരുന്നത് നാം കാണുന്നു. യേഹൂ ബാലിന്റെ പ്രവാചകന്മാരെ ഉന്മൂലനാശം വരുത്തി എന്നത് ശരി തന്നെ. എന്നാൽ അവൻ യഹോവയുടെ പ്രവാചകന്മാരിലേക്ക് തിരിഞ്ഞിരുന്നില്ല. ഇരുപത്തിയൊൻപതാം വാക്യം നോക്കിക്കാട്ടെ. എങ്കിലും ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻ കാളക്കുട്ടികളെക്കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ നബാത്തിന്റെ മകനായി യെരോബെയാമിന്റെ പാപങ്ങളെ യേഹു വിട്ടുമാറിയില്ല. യെരോബെയാം തുടങ്ങിവെച്ച കാളക്കുട്ടിയെ ആരാധിക്കുന്നതിലേക്ക് യേഹു മടങ്ങിപ്പോയി. അവൻ ബാലിനെയോ സീദോന്യരുടെ ദേവന്മാരെയോ ആരാധിച്ചില്ല എന്നത് സത്യം. എന്നാൽ മിസ്രൈമിൽ നിന്ന് ആരംഭിച്ച കാളക്കുട്ടിയെ ആരാധിക്കുന്ന കാര്യത്തിൽ യേഹു ഇടപെടുവാൻ തുടങ്ങി. യേഹു യഹോവയിങ്കലേക്ക് തിരിഞ്ഞില്ല. എന്നാൽ ചില കാര്യങ്ങൾ അവൻ ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ ഉത്സാഹം കാട്ടിയതുകൊണ്ട് ദൈവം അവനൊരു പ്രതിഫലം നൽകി. അവന്റെ പുത്രന്മാർ ഇസ്രായേലിന്റെ രാജാസനത്തിൽ നാലാം തലമുറ വരെ ഇരിക്കും എന്നുള്ളതാണ് ദൈവം അവന് നൽകിയ ആ വാഗ്ദാനം അല്ലെങ്കിൽ പ്രതിഫലം. മുപ്പതാം വാക്യം. യഹോവ യേഹുവിനോട്, എനിക്കിഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും എന്റെ ഹിതപ്രകാരമൊക്കെയും ആഹാബ് ഗ്രഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രായേലിന്റെ രാജാസനത്തിൽ നാലാം തലമുറ വരെ ഇരിക്കും എന്നരുളി ചെയ്തു. യേഹു ഒരു ക്രൂരനായിരുന്നെങ്കിലും ദൈവം മനുഷ്യന്റെ ക്രോധത്തെ തന്റെ മഹത്വത്തിനായി ഉപയോഗപ്പെടുത്തുന്നു എന്ന പാഠം നമുക്കിവിടെ പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആരാം രാജാവായ ഹസായൽ ഇസ്രായേലിനെ ആക്രമിച്ച് തോൽപ്പിച്ചതായി തുടർന്ന് പറഞ്ഞിരിക്കുന്നു. മുപ്പത്തിരണ്ടാം വാക്യം. ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളവാൻ തുടങ്ങി. ഹസായൽ ഇസ്രായേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? വടക്കേ ദേശം പ്രവാസത്തിലേക്ക് പോകുവാൻ തയ്യാറാവുകയാണ്. ഇവിടെ മുതൽ ഇസ്രായേൽ ദേശത്തിന് അധഃപതനമാണ് ഉണ്ടാകുന്നത്. അവസാനം അത് നാശത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. അസീരക്കാരാൽ അവർ പ്രവാസത്തിലേക്ക് പോകുവാനിടയാകും. 28 വർഷക്കാലം ഇസ്രായേൽ രാജാവായിരുന്ന യേഹുവിന്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പത്താം അധ്യായം അവസാനിക്കുന്നു. 11 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ബാലനായ യോവാശ് രാജാവിനെക്കുറിച്ച് നാം വായിക്കുന്നു. വടക്കേ രാജ്യമായ ഇസ്രായേലിൽ നിന്ന് ആഹാബിന്റെ വംശത്തിലുള്ള എല്ലാവരെയും യേഹു നിർമൂലനാശം വരുത്തിയതായി കഴിഞ്ഞ അധ്യായത്തിൽ നാം പഠിച്ചല്ലോ. എന്നാൽ ആഹാബിന്റെയും ഇസബേലിന്റെയും ഒരു മകൾ തെക്കേ രാജ്യമായ യഹൂദയിൽ വിവാഹം ചെയ്യപ്പെട്ടിരുന്നു. ആ സമയം അവൾ അവിടെ രാജ്ഞിയായിരുന്നു. അവൾ അവളുടെ അപ്പന്റെയും അമ്മയുടെയും വഴിയിലാണ് മുൻപോട്ടു പോയത്. അവളുടെ പേര് അഥല്യ എന്നാണ്. അവൾ അവിശ്വസനീയമായൊരു ഭീകര കൃത്യം ചെയ്യുന്നതായി നാം കാണുന്നു. അഥല്യ തന്റെ കൊച്ചുമക്കളെ എല്ലാം തന്നെ കൊല ചെയ്യുന്നു. 11 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. അഹസ്യാവ് ജീവിച്ചിരുന്നിടത്തോളം കാലം അഥല്യ രാജ്ഞിയായിരുന്നു. അവളാണ് തന്റെ മകനെ നിയന്ത്രിച്ചിരുന്നത്. അവൾ ഇസബേലിനെ പോലെയുള്ള സ്വഭാവം ഉള്ളവളായിരുന്നു. അഹസ്യാവ് മരിച്ച സ്ഥിതിക്ക് തന്റെ ഒരു കൊച്ചുമകനാണ് രാജാവാകുവാൻ പോകുന്നത്. എന്നാൽ അഥല്യ അതാഗ്രഹിച്ചില്ല. തനിക്ക് രാജാവാകുവാൻ പോകുന്ന കൊച്ചുമകനെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ലെന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. തനിക്ക് തന്റെ പദവി നഷ്ടമാകും എന്ന തോന്നൽ അവളെ ഭരിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് എന്താണ് അവൾ ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക. തനിക്ക് കഴിയുന്നിടത്തോളം ദാവീദിന്റെ വംശത്തിൽപ്പെട്ട എല്ലാവരെയും അവൾ കൊല്ലിച്ചു. ദാവീദിന്റെ വംശത്തെ ഉന്മൂലനാശം വരുത്തുവാനാണ് അവൾ ശ്രമിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിങ്കലേക്ക് നയിക്കുന്ന വംശത്തെ നശിപ്പിക്കുവാനുള്ള പിശാചിന്റെ മറ്റൊരു തന്ത്രമായിരുന്നു ഇത്. രക്ഷകൻ പിറക്കാതിരിക്കേണ്ടതിന് ദാവീദിന്റെ വംശത്തെ തുടച്ചു നീക്കുവാനാണ് പിശാജ് എന്നും ശ്രമിച്ചത്. മിസ്രൈമിൽ ദൈവം മോശയെ സംരക്ഷിച്ചു, ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതായി നാം കാണുന്നു. എസ്തറിന്റെ പുസ്തകത്തിൽ ഹാമാൻ യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ വേലകളും ഒരുക്കുകയും ചെയ്തു. എന്നാൽ ആ ശ്രമം വിഫലമാകുന്നത് നാം കാണുന്നു. ഈ പരിശ്രമങ്ങളുടെ എല്ലാം പിൻപിൽ പ്രവർത്തിച്ചത് പിശാജാണ്. ഇവിടെ ഇതാ ഈ സ്ത്രീ അഥല്യ ദാവീദിന്റെ വംശത്തെ ഭൂമിയിൽ നിന്നും നീക്കം ചെയ്യുവാൻ ശ്രമിക്കുന്നു. താൻ അവരെയെല്ലാം കൊന്നുകളഞ്ഞു എന്നാണ് അഥല്യ വിചാരിച്ചത്. എന്നാൽ അവരിൽ ഒരാൾ രക്ഷപ്പെട്ടതായി ഇവിടെ നാം മനസ്സിലാക്കുന്നു, 2-3 വാക്യങ്ങളിൽ. എന്നാൽ യോറാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗ്രഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല. അവനെ അവളോടുകൂടെ 6 സംവത്സരം യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു. തന്റെ മകൻ കൊല്ലപ്പെട്ടതിനു ശേഷം അവൾ വർഷങ്ങളോളം തനിയെ രാജ്യം ഭരിച്ചു എന്നാണ് നാം വായിച്ചത്. അതാണ് അവൾ ആഗ്രഹിച്ചിരുന്നതും. എന്നാൽ ഈ സമയം ബാലനായ യോവാശ് വളർന്നു വരികയായിരുന്നു. അതെ, നാം യഹൂദയിൽ യോവാശ് രാജാവാകുന്നതാണ് നാലാം വാക്യത്തിൽ കാണുന്നത്. യോവാശിന് 7 വയസ്സായപ്പോൾ യഹോയാദ പുരോഹിതൻ കാര്യക്കാരെയും അകമ്പടികളെയും ശതാധിപന്മാരെയും എല്ലാം വിളിച്ചു വരുത്തി രാജാവിനൊരു മകനുണ്ട് എന്ന് അവൻ അവർക്ക് കാണിച്ചുകൊടുത്തു. ദാവീദിന്റെ വംശത്തിൽ ഒരു മകൻ ശേഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവർക്കെല്ലാം ഉത്സാഹവും സന്തോഷവും പ്രത്യാശയും ഉണ്ടായി. അഥല്യയെ അവർക്ക് വെറുപ്പായി കഴിഞ്ഞിരുന്നു. അവളെ സ്ഥാനഭ്രഷ്ടയാക്കുവാൻ അവർ തയ്യാറാകുന്നു. 5 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. അവൻ രാജധാനിക്കും പടിവാതിലിനും കാവൽ നിൽക്കണമായിരുന്നു. ഈ കൊച്ചു ബാലന്റെ ജീവൻ പ്രത്യേകം സംരക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതല്യയ്ക്ക് അവനെ കിട്ടിയിരുന്നെങ്കിൽ അവന്റെയും കഥ അവൾ കഴിക്കുമായിരുന്നു. അതല്യ ഇസബേലിനെപ്പോലെ നീചയും ദയയില്ലാത്തവളുമായിരുന്നു. അതുകൊണ്ട് ഈ ബാലൻ പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ സമയമാകുന്നതുവരെ അവനെ സുരക്ഷിതമായി കാക്കേണ്ടത് ആവശ്യമായിരുന്നു. 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് അകമ്പടികളൊക്കെയും കയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിന്നു. അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും അവന് കൊടുത്തു. ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് കൈകൊട്ടി രാജാവേ ജയ ജയ എന്ന് ആർത്തു. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ആ ദിവസം തെക്കേ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന ദിവസമായിരുന്നു. കുറച്ച് സമയത്തേക്ക് കാര്യങ്ങൾ അവിടെ നിരാശാപ്രദമായി തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. 13-ാം വാക്യത്തിൽ അഥല്യ അകമ്പടികളുടെയും ജനത്തിന്റെയും ആരവം കേട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു. നോക്കണേ, രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങിൽ അഥല്യ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. അവൾ അപ്പോൾ സിയോൻ കുന്നിൽ സ്ഥിതി ചെയ്തിരുന്ന ദാവീദിന്റെ കൊട്ടാരത്തിൽ ആയിരുന്നിരിക്കണം. ദേവാലയത്തിന്റെ സ്ഥലത്ത് ശബ്ദ കോലാഹലങ്ങൾ കേട്ടപ്പോൾ അവിടെ എന്താകുന്നു സംഭവിക്കുന്നത് എന്ന് കാണുവാൻ അഥല്യ അവിടേക്ക് പോയി. 14 മുതലുള്ള വാക്യങ്ങളിൽ ആചാരപ്രകാരം തൂണിന്റെ അരികെ രാജാവും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനം ഉല്ലസിച്ച് കാഹളമൂതുന്നതും കണ്ടിട്ട് അഥല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. അപ്പോൾ യഹോയാദ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാർക്ക് കൽപ്പന കൊടുത്തു, അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ, അവളെ അനുഗമിക്കുന്നവനെ വാൾ കൊണ്ട് കൊല്ലുവിൻ എന്നവരോട് പറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ വെച്ച് അവളെ കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അതല്യ ഓടിപ്പോകുവാൻ ശ്രമിച്ചു. എന്നാൽ രാജധാനിയിലെത്തിയപ്പോൾ അവർ അവളെ കൊന്നുകളയുകയാണ് ചെയ്തത്. തുടർന്ന് വലിയൊരു ഉണർവ് നടക്കുന്നതായി നാം കാണുന്നു. അതല്യയുടെ മരണം തെക്കേ ദേശത്തുനിന്ന് ഇരുണ്ട കാർമേഘം നീങ്ങിയ പ്രതീതിയാണ് ഉളവാക്കിയത്. ഒരു പുതിയ രാജാവുണ്ടായിരുന്നു. അതെ, അവൻ വളരെ ചെറിയ ബാലനായിരുന്നതുകൊണ്ട് അവനു പകരം ഭരണം നടത്തുവാൻ ഉപദേശകന്മാരെ ആവശ്യമായിരുന്നു. അവരിൽ ഒരാൾ അതല്യയെ കൊല്ലുന്നതിന് യോവാശിനെ രാജാവാക്കുന്നതിന് ചുക്കാൻ പിടിച്ച യഹോയാദ പുരോഹിതനായിരുന്നു. 17-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, അനന്തരം അവർ യഹോവയുടെ ജനമായിരിക്കുമെന്ന് യഹോയാദ യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേ രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിന്റെ ആരംഭമായിരുന്നു അത്. യഹോവയെ ആരാധിക്കുന്നതിലേക്ക് മടങ്ങി വരുവാൻ യഹോയാദ പുരോഹിതൻ ജനത്തിന് നേതൃത്വം കൊടുക്കുന്നു. ബാലിന്റെ ആരാധന അവിടെ സർവ്വസാധാരണമായിരുന്നു. അത് യഹൂദയിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ജനം അപ്പോഴും യഹോവയുടെ ആലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു എങ്കിൽ അവർ ആ സമയം ബാലിനെയും ആരാധിച്ചിരുന്നു. ഇന്നും ഒരു വിധത്തിൽ പറഞ്ഞാൽ അതുതന്നെയാണ് നടക്കുന്നത്. ഞായറാഴ്ച ദിവസം അനേകരും ആത്മീയരാണ് ഇല്ലേ? എന്നാൽ ആഴ്ചയുടെ മറ്റ് ദിവസങ്ങളിൽ അവർ പിശാചിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇപ്രകാരം ജീവിക്കുന്ന അനേകം സഭാംഗങ്ങളുണ്ട്. സഭ നിർജ്ജീവമായിരിക്കുന്നതിൽ അവരും അത്ഭുതപ്പെടുന്നവരാണ്. അതെ, ജനങ്ങളാണ് നിർജ്ജീവരായിരിക്കുന്നത്, പള്ളിക്കെട്ടിടമല്ല സുഹൃത്തെ. 18-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, പിന്നെ ദേശത്തെ ജനമൊക്കെയും ബാൽ ക്ഷേത്രത്തിൽ ചെന്ന് അത് ഇടിച്ച് അവന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും അശേഷം ഉടച്ചു കളഞ്ഞു. ബാലിന്റെ പുരോഹിതനായ മത്ഥാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. പുരോഹിതനെ യഹോവയുടെ ആലയത്തിൽ കാര്യവിചാരകന്മാരെയും നിയമിച്ചു. ഒരു ആത്മീയ ഉണർവിന്റെ ആരംഭമായിരുന്നു അത്. സത്യദൈവത്തെ ആരാധിക്കുവാൻ ജനം തീരുമാനിക്കുകയും അതിനുവേണ്ടി മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത്ര നാം ഇവിടെ കാണുന്നത്. 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദേശത്തു നിന്ന് ബാലിന്റെ ആരാധന നീങ്ങിപ്പോകുകയും തങ്ങളെ ഭരിക്കുവാൻ ദാവീദിന്റെ വംശത്തിൽ ഒരാൾ ഉണ്ടാകുകയും ചെയ്തത് ജനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ അവസരമായിരുന്നു. 12 അധ്യായത്തിൽ യോവാശിന്റെ ഭരണത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹോയാദ പുരോഹിതനാണ് ഭരണം വാസ്തവത്തിൽ നിയന്ത്രിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു വലിയ ആത്മീയ ഉണർവിന്റെ ആരംഭമായിരുന്നു അത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. വടക്കേ ദേശമായ ഇസ്രായേലിൽ 19 രാജാക്കന്മാർ ഭരണം നടത്തിയിട്ടുണ്ട്. 20 രാജാക്കന്മാർ തെക്കേ ദേശമായ യഹൂദിയിലും ഭരണം നടത്തി. അതെ, ഇസ്രായേലിൽ ഭരണം നടത്തിയ 19 രാജാക്കന്മാരിൽ ആരും തന്നെ നീതിയോടെ ഭരണം നടത്തിയിരുന്നില്ല. അവരെല്ലാവരും വഷളന്മാരായിരുന്നു. അവരൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവരിൽ യാതൊരുത്തരും നല്ല ഭരണം നടത്തിയില്ല എന്നത് എത്രയോ പരിതാപകരമായ സ്ഥിതിയാണ്. തെക്കേ ദേശമായ യഹൂദയിൽ 20 രാജാക്കന്മാർ ഭരണം നടത്തിയതിൽ 10 പേർ നല്ല രാജാക്കന്മാരായിരുന്നു. അവരിൽ 5 പേർ പ്രത്യേകം എടുത്തു പറയപ്പെടാവുന്ന രാജാക്കന്മാരായിരുന്നു. അവരുടെ ഭരണകാലത്ത് നവോത്ഥാനത്തിന്റെയും ഉണർവിന്റെയും 5 കാലഘട്ടമുണ്ടായിരുന്നു. ആത്മീയ ഉണർവിലാണ് നവോത്ഥാനവും അനുഗ്രഹവും എല്ലായ്പ്പോഴും ഉടലെടുക്കുന്നത്. ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ യാഗപീഠത്തിലെ അഗ്നി കെടാതെ സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നോർക്കണം. എന്നാൽ മറ്റ് സമയങ്ങളിൽ യാഗപീഠത്തിലെ തീ അണഞ്ഞാണിരുന്നത്. ആത്മീയ ഉണർവിന്റെ കാലത്ത് ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ജനം ദൈവവചനത്തിലേക്ക് തിരികുകയും ദൈവത്തെ ആരാധിക്കുവാൻ മടങ്ങിവരികയും ചെയ്തു. ശക്തിയും അഭിവൃദ്ധിയും ദേശത്തുണ്ടായി. സമൃദ്ധിയുടെ കാലം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഉണർവുണ്ടാകുമ്പോൾ സഭയിൽ പുതിയ സന്തോഷമുണ്ടാകും. സഭയിൽ പുതുശക്തി അനുഭവമാകും. ഒരു പുതിയ സ്നേഹം അനുഭവപ്പെടും. എന്നാൽ ഒന്നാമതായി ദൈവവചനത്തിലേക്ക് മടങ്ങി ചെല്ലേണ്ടത് ആവശ്യമാണ്. എപ്പോഴെല്ലാം വലിയ ആത്മീയ ഉണർവുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെയും തിരുവചനത്തിലേക്ക് ജനം മടങ്ങിപ്പോയതായി നാം കാണുന്നു. അതായത്, തങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ദൈവവചനം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നതിനും തയ്യാറായിരുന്നു എന്നർത്ഥം. ഇന്ന് നമ്മിൽ ഒരു യഥാർത്ഥ ഉണർവ് സാധ്യമാകുന്ന ഒരു അവസ്ഥ വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവവചനം നൽകുന്ന ആ കാര്യത്തിൽ നമുക്ക് നമ്മുടെ പങ്ക് നിർവഹിക്കാം. അപ്പോൾ നമ്മുടെ ഈ കാലയളവിൽ ദൈവത്തിന് വലിയൊരു ഉണർവയക്കുവാൻ സാധിക്കും. 12 യോവാശിനെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയായിട്ടാണ് നാം കാണുന്നത്. 12:1 നാം വായിക്കുന്നത്, യേഹുവിന്റെ 7-ാം ആണ്ടിൽ യഹോവാശ് വാഴ്ച തുടങ്ങി. അവൻ യെരുശലേമിൽ 40 സംവത്സരം വാണു. ബേർശബക്കാരത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്ന് പേർ. യോവാശ് അഥവാ യഹോവാശ് 7 വയസ്സുള്ളപ്പോൾ തന്റെ ഭരണം തുടങ്ങുകയും 47-ാമത്തെ വയസ്സുവരെ രാജ്യഭാരം ഏറ്റെടുക്കുകയും ചെയ്തു. ബേർശബക്കാരത്തിയായ സിബ്യ ആയിരുന്നു യോവാശിന്റെ അമ്മ. വീണ്ടും വീണ്ടും ഓരോ രാജാക്കന്മാരുടെയും അമ്മമാരെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുമ്പൊരിക്കൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അമ്മമാർക്ക് തങ്ങളുടെ മക്കളുടെ മേൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്നതത്രേ ഇതിന് കാരണം. 2 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോയാദ പുരോഹിതൻ യഹോവാശിനെ ഉപദേശിച്ചു പോന്ന കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു. ദൈവിക കാര്യങ്ങൾ എത്രയധികം ഉള്ളിലാകുമോ അത്രയധികം നല്ല ഫലം പുറപ്പെടുവിക്കും. വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജനിച്ച യഹോവാശിന് എല്ലാം പ്രതികൂലമായിരുന്നു. അവന്റെ ജീവൻ അപകടത്തിലായിരുന്നു. എന്നാൽ ഒരു വലിയ ഗുണം അവനുണ്ടായിരുന്നത്, മഹാപുരോഹിതനായിരുന്ന യഹോയാദ ഒരു നല്ല ഗുരുവായി ഉപദേശകനായി യഹോവാശിനുണ്ടായിരുന്നു. യഹോയാദ പുരോഹിതന്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ടിടത്തോളം യഹോവാശ് അവന്റെ ജീവിതത്തിനുള്ള ദൈവഹിതം നിവർത്തിച്ചു പോന്നു. നമ്മുടെ സകല പ്രവർത്തനങ്ങളും പദ്ധതികളും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതായിരിക്കണം സുഹൃത്തെ. അവന്റെ ആലോചനകൾ അവിടുത്തെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നാം പഠിക്കണം, അതനുസരിക്കണം. അതെ, യോവാശ് ദൈവവചനം അഭ്യസിച്ചിരുന്നു, അതവനെ പഠിപ്പിച്ചിരുന്നു. ഇന്ന് ദൈവവചനത്തിൽ ഉപദേശം പ്രാപിച്ചവരും ദൈവത്തെ അറിയുന്നവരുമായ ആളുകളെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ദേശത്ത് ആത്മീയ ഉണർവുണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ കൂടി മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. 12:3 വരുമ്പോൾ, എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. ഉണർവ് എന്നതിന് എല്ലാവരും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു എന്നർത്ഥമില്ല. അതെ, അപ്പോഴും പൂജാഗിരികളിൽ ധൂപം കാട്ടുകയും യാഗം കഴിക്കുകയും ചെയ്യുന്ന അനേകർ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഉണർവിന്റെ ആ അനുഭവം ഉണ്ടാകാത്ത ചില പുരോഹിതന്മാർ പോലും ഉണ്ടായിരുന്നു. 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവാലയത്തിന്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അത് അറ്റകുറ്റപ്പണി ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ദൈവാലയ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്ന പണം പുരോഹിതന്മാർ മറ്റു കാര്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, മിക്കവാറും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. 6 മുതലുള്ള വാക്യങ്ങളിൽ അവർ എന്താണ് ചെയ്തത് നാം കാണുന്നു. പൂട്ടുള്ള ഒരു പെട്ടി അവർ പ്രത്യേകിച്ച് അതിനായി ഒരുക്കി. പുരോഹിതന്മാർക്ക് അതിൽ നിന്ന് ഇഷ്ടം പോലെ ഇനിയും എടുക്കുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടി അവിടെ ഒരു ക്രമീകരണം ചെയ്തു. 9 വാക്യത്തിൽ ഈ രീതി ഇന്ന് പലയിടത്തും പണപ്പിരിവിനായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ യോവാശിന്റെ പെട്ടിയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് താങ്കൾക്കറിയാമോ എന്നെനിക്ക് നിശ്ചയമില്ല. പുരോഹിതന്മാരും മറ്റും ദേവാലയത്തിൽ വരുന്ന പണം എടുക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് യോവാശ് ഈ രീതി ആരംഭിച്ചത്. ദേശത്ത് വലിയ ഒരു ആത്മീയ ഉണർവുണ്ടായെങ്കിലും ജനം അധപ്പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. 12 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ നാം കാണുന്നത്, ആ കാലത്ത് അരാം രാജാവായ ഹസായേൽ പുറപ്പെട്ട് ഗത്തിനെ യുദ്ധം ചെയ്തു പിടിച്ചു. ഹസായേൽ യെരുശലേമിന്റെ നേരെയും വരേണ്ടതിന് ദൃഷ്ടിവെച്ചാറെ യഹൂദ രാജാവായ യഹോവാശ് തന്റെ പിതാക്കന്മാരായ യഹോശഭാത്ത്, യഹോരാം, അഹസ്യാവ് എന്നീ യഹൂദ രാജാക്കന്മാർ നിവേദിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ നിവേദിച്ചിരുന്ന വസ്തുക്കളും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലുമുള്ള പൊന്നൊക്കെയും എടുത്ത് അരാം രാജാവായ ഹസായേലിന് കൊടുത്തു. അങ്ങനെ അവൻ യെരുശലേമിനെ വിട്ടുപോയി. അരാം രാജാവായ ഹസായേൽ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വരുന്നു എന്നറിഞ്ഞ യോവാശ് രാജാവ് ദേവാലയത്തിലെ വസ്തുക്കളും പൊന്നും ഹസായേലിന് കൊടുത്തു. അവനെ പിന്തിരിപ്പിച്ചതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹസായേലിനോട് എതിരിടുവാൻ യോവാശ് തയ്യാറായിരുന്നില്ല. അതിന് കൂടുതൽ സമയം കണ്ടെത്തുകയത്രേ അവനിവിടെ ചെയ്യുന്നത്. 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യോവാശിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോവാശിന്റെ ഭൃത്യന്മാർ മത്സരിച്ച് കൂട്ടിട്ടുണ്ടാക്കി സില്ലായിലേക്ക് പോകുന്ന വഴിക്കലുള്ള മില്ലോ ഗ്രഹത്തിൽ വെച്ച് അവനെ കൊന്നു. യോവാശ് മരിക്കുമ്പോൾ അവന് 47 വയസ്സായിരുന്നു. അവന്റെ ഭൃത്യന്മാരാണ് യോവാശിനെ വെട്ടിക്കൊന്നത്. അവന്റെ പിതാക്കന്മാരോടുകൂടെ യോവാശിനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. യോവാശ് ഒരു നല്ല രാജാവായിരുന്നു. അവന്റെ മകനായ അമസ്യാവ് ഭരണമേറ്റു. അവനും ഒരു നല്ല രാജാവായിരുന്നു എന്ന് നാം കാണുന്ന അത്രേ. അതെ, 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേക്കുറിച്ച് നമുക്ക് കൂടുതലായി ചിന്തിക്കാവുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം ഈ ഭാഗത്ത് പഠിക്കുന്നൊരു വലിയ പാഠം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ, അത് നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാകട്ടെ, ഒരുപക്ഷെ ഒരു ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദിത്തമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ആ സ്ഥാനത്ത് നാം ദൈവഹിതപ്രകാരമാണോ മുൻപോട്ടു പോകുന്നത്? ദൈവവചനം അനുസരിച്ചും ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിച്ചും മുൻപോട്ടു പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മെ തന്നെ നമുക്ക് അതിനുവേണ്ടിട്ട് ഒരുക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് അവിടുത്തെ വചനത്തിലൂടെ വീണ്ടും സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനം എത്രമാത്രം ഫലപ്രദമായിട്ടുള്ളതാകുന്നു എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി അങ്ങയെ സ്നേഹിപ്പാനും അവിടുത്തെ വഴികളിൽ മുൻപോട്ടു പോകാനും നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-800-462-5582 നമ്പർ ഒരിക്കൽ കൂടി 1-800-462-5582.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ദൈവം തരുന്നതാ